السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آج بھی میں
ഇന്ന് ഞാൻ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിച്ച ചില സംഭവങ്ങൾ പറയുന്നതാണ്. ഇത് ഹസ്രത്ത് മുസ്ലിം സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. അതുപോലെ തന്നെ മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം ജീവിതത്തിന്റെ വശങ്ങളും പ്രത്യക്ഷമാകുന്നുണ്ട്. ഹസ്രത്ത് മുസ്ലിം മൗദ് തന്നെ കുറിച്ച് അരുളുന്നു, ഞാൻ വിജ്ഞാനപരമായി പറയുകയാണ്, ഞാൻ ഹസ്രത്ത് സാഹിബിനെ, അതായത് ഹസ്രത്ത് മുസ്ലിം സ്വലാത്തു വസ്സലാമിനെ എന്റെ പിതാവായിരുന്നത് കൊണ്ടല്ല വിശ്വസിച്ചത്, മറിച്ച് എന്റെ 11-ാമത്തെ വയസ്സിൽ പരിശോധനയിൽ നൗദ് ബില്ലാഹ് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം കള്ളവാദിയാണെന്ന് തെളിയുന്ന പക്ഷം വീട് വിട്ടു പോകുമെന്ന് ദൃഢനിർണയം ചെയ്തിരുന്നു. എന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ സത്യത മനസ്സിലാക്കി. എന്റെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്നാൽ അദ്ദേഹം വഫാത്തായപ്പോൾ എന്റെ വിശ്വാസം വീണ്ടും വർദ്ധിച്ചു. വീണ്ടും അദ്ദേഹം പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തപ്പോൾ 10-ാമത്തെ വയസ്സിൽ എന്റെ അഭിമാന ബോധത്തിന്റെ വികാരം നദിയായി ഒഴുകി. അത് വിവരണാതീതമാണ്. ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം കുട്ടികൾക്ക് അവരുടെ ബാല്യത്തിൽ ദുആ ചെയ്യാനുള്ള തർബിയത്ത് നൽകിയിരുന്നത് എങ്ങനെയെന്നാൽ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിടത്ത് അദ്ദേഹം വിവരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ ആയ മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം ആരെ കുറിച്ചാണോ അള്ളാഹു പറഞ്ഞത്, വജീബു കുല്ലു ദുആഇക ഇല്ലാ ഫീ ശുറകായിക എന്ന് പറഞ്ഞത്, ആരോടാണോ ഞാൻ എന്റെ ദുആകൾ സ്വീകരിക്കും, ശുറക്ക അതായത് എതിരായിട്ടുള്ളവരയച്ച് എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം ഹെൻറി മാർട്ടിൻ ക്ലാർക്കുമായി ബന്ധപ്പെട്ട ദിനങ്ങളിൽ കേവലം 9 വയസ്സ് മാത്രമുള്ള എന്നോട് ദുആ ചെയ്യാനായി പറയുമായിരുന്നു. അതായത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം 9-ാം വയസ്സിൽ അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. വീട്ടിലുള്ള ജോലിക്കാരോടും ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഏതു വ്യക്തിയോടാണോ അള്ളാഹു ദുആ സ്വീകാര്യതയുടെ വാഗ്ദാനം നൽകിയത് ആ വ്യക്തി മറ്റുള്ളവരെ കൊണ്ട് ദുആ ചെയ്യിക്കൽ ആവശ്യമായി കരുതുന്നുവെങ്കിൽ മറ്റുള്ളവർ എത്രമാത്രം ഇതിലേക്ക് ശ്രദ്ധിക്കണം. ഈ ഇൽഹാം, അതായത് ഉജീബു കുല്ല ദുആഇക ഇലാഫി ശുറകായിക എന്ന ഇൽഹാമിനെ കുറിച്ച് ചിലർക്ക് ഒരു പക്ഷെ അറിയില്ല. ഒരു കേസ് വിചാരണയുടെ വേളയിൽ അദ്ദേഹം ദുആ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കായി കുടുംബത്തിന്റെ സ്വത്തിൽ അവകാശം ലഭിക്കാനായിരുന്നു അദ്ദേഹം കേസ് നടത്തിയത്. മസീഹ് മുസ്ലാത്തു വസ്സലാമിന്റെ സഹോദരൻ മുർസ ഗുലാം ഖാദിർ സാഹിബ് മർഹൂം അദ്ദേഹത്തിന് വേണ്ടിയാണ് കേസ് വാദിച്ചത്. അതായത് തന്റെ തറവാടിന്റെ ഭാഗത്ത് നിന്ന് എതിർപക്ഷത്ത് ഒരു ഗവൺമെന്റ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം മസീഹ് മുസ്ലാത്തു വസ്സലാമിന്റെ സുഹൃത്തുക്കളിൽ പെട്ട ആളുമായിരുന്നു. എന്തായാലും മിർസ ഗുലാം ഖാദിർ സാഹിബിന് വിധി തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. കുടുംബസ്വത്ത് നമ്മുടെ കൈവശമാണ്, അത് കയ്യിൽ തന്നെയായിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാൽ അത് മസീഹ് മുസ്ലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ ഇൽഹാമുണ്ടായി. ഇതിന്റെ അർത്ഥം എല്ലാ ദുആകളും സ്വീകരിക്കും, എന്നാൽ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള ദുആ സ്വീകരിക്കില്ല എന്നായിരുന്നു. ഇതിനാൽ കുടുംബക്കാരോട് ഒരാവശ്യവുമില്ലാതെ കോടതിയിലും വക്കീലന്മാരുമായി പണം കളയരുത്, കേസ് തോൽക്കും എന്ന് പറഞ്ഞു. എന്നാൽ സഹോദരന് നല്ല വിശ്വാസമുണ്ടായിരുന്നു. എന്തായാലും കീഴ്ക്കോടതിയിൽ വിധി മസീഹ് മുസ്ലാത്തു വസ്സലാമിന്റെ സഹോദരന് അനുകൂലമായിരുന്നു. വീണ്ടും അപ്പീലുണ്ടായി. മേൽക്കോടതിയിൽ അവിടെ കേസ് തോറ്റു. മസീഹ് മുസ്ലാത്തു വസ്സലാം അരുളി, അള്ളാഹു വ്യക്തമായി അറിയിച്ച സ്ഥിതിക്ക് കേസ് എങ്ങനെ ജയിക്കാനാണ്? ഇവിടെ മുസ്ലിമോദ് റളിയല്ലാഹു ഒരു കാര്യം കൂടി വിവരിച്ചിട്ടുണ്ട്. അത് ദുആകളെ കുറിച്ചാണ്. അദ്ദേഹം ഡോക്ടർമാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. സങ്കീർണ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരുടെ ടീം ഇരുന്ന് ചർച്ച ചെയ്യും. പാകിസ്ഥാനിലും മറ്റു രാഷ്ട്രങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. എന്നിരുന്നാലും ചില ഡോക്ടർമാർ തങ്ങളുടെ ചികിത്സ മാത്രം മതി, മറ്റാരുടെയും ഉപദേശം വേണ്ട എന്ന മനോഭാവക്കാരാണ്. ഹസ്രത്ത് സാറാ ബീഗം സാഹിബ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. പ്രസവ സമയത്ത് അവർ വഫാത്തായി. ആ അവസരത്തെ കുറിച്ചാണ് അദ്ദേഹം വിവരിച്ചത്. അത്തരം വേളകളിൽ കൂടിയാലോചന നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഡോക്ടർമാർക്ക് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനാലാണ് അദ്ദേഹം എല്ലാ ദുആകളും സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ലഭിച്ച ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം മറ്റുള്ളവരോട് ദുആ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ മറ്റുള്ളവർ ഉപദേശത്തിന്റെ ആവശ്യം നേരിടുമ്പോൾ, ദുആ ചെയ്യേണ്ട അവസരം വരുമ്പോൾ അത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞത്. തന്നെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഡോക്ടർ മുഹമ്മദ് ഹുസൈൻ ഷാ സാഹിബിൽ അദ്ദേഹത്തിന്റെ കെട്ടിടത്തിൽ ആ യാത്രയിലായിരുന്നു അത് മസീഹ് മുസ്ലാത്തു വസ്സലാം വഫാത്തായിരുന്നത്. ഒരിക്കൽ ഡോക്ടർ യാക്കൂബ് സാഹിബ് ഏതോ പെൻഷനായ ഏതോ ഹിന്ദു സെഷൻ ജഡ്ജ് വരുന്നുവെന്ന് വിവരം അറിയിക്കാൻ വന്നപ്പോൾ മുലാഖാത്തിനായാണ് വന്നിരുന്നത്. അത് മസീഹ് മുസ്ലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും രോഗിയാണ്, മഹ്മൂദും രോഗിയാണ്. അവന്റെ രോഗത്തെ കുറിച്ചാണ് എനിക്ക് പരിഭ്രമം കൂടുതൽ. താങ്കൾ അവനെ നല്ലവണ്ണം ചികിത്സിക്കണം. തന്റെ രോഗം അദ്ദേഹം മറന്നുപോയി. ഈ മകൻ മുസ്ലിം മൗദ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പരിഭ്രമിച്ചത്. മതിൽ സംബന്ധിച്ച കേസ് ഇത് വളരെ പ്രശസ്തമായ ഒരു കേസാണ്. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് നടന്ന ഈ കേസിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പള്ളിയിലേക്കുള്ള വഴിയിൽ മതിൽ കെട്ടി തടസ്സപ്പെടുത്തിയിരുന്നു. അതേക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിമോദ് റിസ്വത്തല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കുട്ടിയായിരുന്നു, എന്നാൽ എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട്. ഇവിടെ ഉറ്റവർ തന്നെ വഴിയിൽ എരുമ്പാണി കുഴിച്ചിടുമായിരുന്നു. അതായത് രാത്രിയിൽ നമസ്കരിക്കാൻ വരുന്ന അതിഥികൾ അടിതെറ്റി വീഴാനായിരുന്നു ഇത്. ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറും. അവ മൂടിക്കളഞ്ഞാൽ അവർ ബഹളം വെക്കാൻ തുടങ്ങുന്നു. ഇതുപോലെ തന്നെ മസ്ജിദ് മുബാറക്കിന് മുമ്പിൽ ശത്രുക്കൾ മതിൽ കെട്ടിയത് എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. ചില അഹമ്മദികൾക്ക് കോപം വന്നു, അവർ മതിൽ പൊളിക്കാൻ ശ്രമിച്ചു. നമ്മുടെ പ്രവൃത്തി ക്ഷമ കൈക്കൊള്ളുകയും നിയമം ആചരിക്കലുമാണ് എന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എന്നാലും എനിക്ക് ഓർമ്മയുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചെറുപ്പത്തിൽ തന്നെ സത്യമായ സ്വപ്നം ഉണ്ടാവാറുണ്ടായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ മതിൽ പൊളിക്കുന്നതായി കണ്ടു. ഓരോ കല്ലും പെറുക്കി ജനങ്ങൾ വലിച്ചെറിയുകയാണ്. ഇതിനു മുമ്പ് കുറച്ച് മഴയും പെയ്തിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. സ്വപ്നത്തിൽ തന്നെ ഖലീഫത്തുൽ മസീഹ് അവ്വൽ പള്ളിയിൽ നിന്ന് നടന്നു വരുന്നതായി ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നു, കേസിന്റെ വിധി വന്നപ്പോൾ മതിൽ പൊളിക്കപ്പെട്ടു. സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ നടന്നു. അന്ന് കുറച്ച് മഴ പെയ്തിരുന്നു. ദർസ് കഴിഞ്ഞ് ഹസ്രത്ത് ഖലീഫ അവ്വൽ മടങ്ങി വന്നപ്പോൾ മുന്നിൽ മതിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അവിടെ നിൽക്കുകയുണ്ടായിരുന്നു. ഈ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ എന്നെ കണ്ട ഉടനെ ഹസ്രത്ത് ഖലീഫ അവ്വൽ പറഞ്ഞു, മിയാ നോക്കൂ, നിന്റെ സ്വപ്നം പൂർത്തിയാവുകയുണ്ടായി. അതേ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം ഒരിടത്ത് പറയുന്നു, ഒരു കാലം അങ്ങനെയും ഉണ്ടായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ ശത്രുക്കൾ പള്ളിയുടെ വാതിൽ ബന്ധിച്ചു കളഞ്ഞു. പലതവണ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പർദ വെച്ചുകൊണ്ട് വീട്ടിന്റെ അകത്തുകൂടി ആൾക്കാരെ മസ്ജിദിലേക്ക് കൊണ്ടുപോയി. അതായത് വീട്ടിന്റെ ഉള്ളിലൂടെ കടന്നു പോവേണ്ടി വന്നിരുന്നു. പലരും മുകളിലൂടെ വന്നിരുന്നു. അതായത് അധികം സഞ്ചരിക്കേണ്ടി വന്നിരുന്നു. ഒരു വർഷമോ ആറു മാസമോ മറ്റോ ഈ വഴി അടഞ്ഞുകിടുന്നു. കേസ് നടന്നു. അള്ളാഹു തആല ഇങ്ങനെ സൗകര്യമൊരുക്കിയെന്നാൽ മതിൽ പൊളിക്കപ്പെട്ടു. കാദിയാനിൽ പോകുന്നവർക്ക് നല്ല വഴികൾ ഉണ്ടാക്കിയിരുന്നതായി കാണാം. കുട്ടികളെ രസിപ്പിക്കുന്നതിനെ പറ്റി ഒരു സ്ഥലത്ത് സംഭവം വിവരിക്കുന്നു. പറയുന്നു, എനിക്ക് കുട്ടിക്കാലത്ത് ഒരു സംഭവം ഓർമ്മയുണ്ട്. ഞങ്ങളുടെ മാതാവ് ചിലപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാറുണ്ടായിരുന്നു, ഇവന്റെ തല വളരെ ചെറുതാണ്. അതായത് ഖലീഫത്ത് മുസീ സാനി തലാഹുന്റെ. എനിക്ക് ഓർമ്മയുണ്ട് ഹസ്രത്ത് മുസീ മുസലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, അതൊരു പ്രശ്നമേയല്ല. പ്രസിദ്ധനായ വക്കീൽ റൊട്ടിക്കൻ, അദ്ദേഹത്തിന്റെ പ്രശസ്തി രാജ്യം മുഴുവനും വ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തലയും വളരെ ചെറുതായിരുന്നു. പറയുന്നു, വലിയ തലയുള്ളതുകൊണ്ട് അവർ ബുദ്ധിമാന്മാരായിക്കൊള്ളണമെന്നില്ല. ഏതൊരാൾ തന്റെ സന്താനങ്ങളെ അറിവിൽ നിന്നും ദൈവിക ജ്ഞാനത്തിൽ നിന്നും അകറ്റുന്നുവോ അയാളുടെ തല വലുതായാലും അവൻ വിഡ്ഢി തന്നെയാണ്. ദൈവമെന്താണ്, ദൈവദൂതനെന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ബുദ്ധിയില്ലാത്തവൻ, ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാത്തവൻ, അവൻ എന്ത് ഇർഫാൻ നേടാനാണ്? യഥാർത്ഥത്തിൽ ശരിക്കും നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ മനസ്സിലാക്കുകയും അതിൽ ചിന്തിക്കുകയും അവരുടെ അസ്തിത്വങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ബുദ്ധി പ്രകാശിതമാവുക. ഭരണകൂടങ്ങളോട് കൂറ് പുലർത്തുന്നതിനെ പറ്റി അവിടുന്ന് ഒരിടത്ത് പറയുന്നു, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് പക്വത എത്തിയിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിൽ നിന്ന് ഗവൺമെന്റിനെ അനുസരിക്കണമെന്ന കൽപ്പന കേട്ടു. ഞാൻ അത്രമാത്രം ആ കൽപ്പന സുദൃഢമായി പാലിച്ചു എന്നാൽ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പോലും ഇത് സംബന്ധിച്ച് അഭിപ്രായ ഭിന്നത പ്രകടിപ്പിച്ചു. ഇതുവരെ എന്നാൽ ജമാഅത്തിലെ ചില നേതാക്കളുമായി പോലും ഭിന്നതയിലായി. ഇന്ന പ്രവൃത്തി കാരണം ഇന്ന കൽപ്പന സർക്കാരിന്റേത് അംഗീകരിക്കരുത് എന്ന് വാദിക്കുന്ന ചിലരും ഉണ്ടായിരുന്നു. തർക്കത്തിനു വേണ്ടി പറഞ്ഞിരുന്നവർ പൗരാവകാശ സംബന്ധമായ ദൈഗെ അംഗീകരിക്കേണ്ടതില്ല എന്നവർ വാദിച്ചു. കൂടുതൽ വിശദീകരിച്ച് പറയുന്നു, സലാത്തു വസ്സലാം പറഞ്ഞു, ബ്രിട്ടീഷ് ഭരണകൂടവും അള്ളാഹുവിൽ നിന്നൊരു റഹ്മത്താണ്. ഇംഗ്ലീഷുകാർ ഒരു സമുദായം എന്ന നിലയിൽ പരിശുദ്ധന്മാരാണ് എന്ന് ഇതിനർത്ഥമില്ല. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളോട് അടുത്തിരിക്കുന്നുവെന്നും അർത്ഥമില്ല. ഇവരിലും അക്രമികളും കവർച്ചക്കാരും ദുർവൃത്തരും കള്ളന്മാരും കളവ് പറയുന്നവരും എല്ലാവിധ ശത്രുതാ മനോഭാവം വെക്കുന്നവരുമുണ്ട്. മറ്റു സമുദായങ്ങളിലുമുണ്ട്, ഇവരിൽ നല്ല ആൾക്കാരുമുണ്ട്, മറ്റു സമുദായങ്ങളിലുമുണ്ട്. റഹ്മത്തായ കാര്യം ഇവരിൽ കാണപ്പെടുന്നത്, ഈ ഭരണകൂടം വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ അവർ ഇടപെടുന്നില്ല എന്നതാണ്. അവ ഏതൊക്കെ കാര്യങ്ങളിലാണോ ഇടപെടാത്തത്, അവരിൽ ഇസ്ലാമിക അധ്യാപനം നിലനിർത്താൻ നമുക്ക് അവസരമുണ്ട്. ആയതിനാൽ വ്യക്തികളുടെ കാര്യത്തിൽ ഇടപെടാത്ത ഒരു സമൂഹത്തെ, അതായത് ഇംഗ്ലീഷുകാരുടെ ഭരണകാലത്തെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ മേൽ നിശ്ചയിച്ചു എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കോൺഫറൻസ് നടന്നു. അതിൽ ഒരു പ്രസ് റിപ്പോർട്ടർ എന്നോട് പറയുകയുണ്ടായി, ഇവിടെയും ആ അവസ്ഥ തന്നെയാണല്ലോ എന്ന്. അയാൾക്ക് ഞാൻ ഇതേ മറുപടി തന്നെയാണ് നൽകിയത്, അതായത് മതപരമായ കാര്യങ്ങളിൽ ഈ ഗവൺമെന്റ് ഇടപെടുന്നില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ പോലെയോ മറ്റേതെങ്കിലും രാജ്യത്തെ പോലെയുള്ള സ്ഥലമാണ് ഇതെന്ന് പറയാൻ ആവില്ല. ഇവിടെ അഹമ്മദിയത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. ഏതായാലും അവിടുന്ന് പറയുന്നു, നാസികളോ ഫാസിസ്റ്റുകളോ നമ്മുടെ ഭരണാധികാരികളായിരുന്നുവെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ അവർ ഇംഗ്ലീഷുകാരേക്കാൾ നല്ലവരായിരിക്കാം. ദൈവഭയത്തിന്റെ കാര്യത്തിലും നീതിയുടെ കാര്യത്തിലും അവർ നല്ലവരായിരിക്കാം. എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യം അത് ഇംഗ്ലീഷുകാർ നൽകുന്നത്ര ഇവർ നൽകുന്നില്ല. വ്യക്തി അടിസ്ഥാനത്തിൽ അവർ നല്ലവരായിരിക്കാം, എന്നാൽ പ്രാസ്ഥാനികപരമായി നല്ലവരായിക്കൊള്ളണമെന്നില്ല. അതായത് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ലവരായിരിക്കാം, എന്നാൽ മൊത്തത്തിൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ദോഷം വരുത്തി വെക്കുന്നവരായിരിക്കും. ഏതുവരെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നില്ലയോ, ഇസ്ലാമിക അധ്യാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള വൃത്തം നമുക്ക് വളരെ പരിമിതമാകുമായിരുന്നു. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് നിലനിർത്താൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാണ് ഇതിനർത്ഥം. ഈ അർത്ഥത്തിലാണ് ഹസ്രത്ത് മസീഹ് സലാത്തു വസ്സലാം ഇംഗ്ലീഷ് ഭരണത്തെ കാരുണ്യമെന്ന് വിശേഷിപ്പിച്ചത്. പറയാറുണ്ടല്ലോ, ഇംഗ്ലീഷുകാർ നട്ട ചെടിയാണ് നമ്മളെന്ന് പറയുന്നു. അവർ സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ടാണ് കാരുണ്യമെന്ന് വിശേഷിപ്പിച്ചത്, അവരെ സ്തുതിച്ചത്. ഇംഗ്ലീഷുകാർ കൂടുതൽ നീതി കാണിക്കുന്നു എന്നതുകൊണ്ടല്ല. നീതിയുടെ കാര്യത്തിൽ മറ്റ് ഭരണകൂടങ്ങൾ ഇതിലും നന്നായി വർത്തിക്കുന്നവരായിരിക്കാം. വ്യക്തിപരമായ കാര്യങ്ങളിൽ കൈകടത്താൻ അവർ അവരുടെ ഭരണകൂടങ്ങളെ അനുവദിക്കുന്നില്ല. ഇത് അവരുടെ സംസ്കൃതിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ പ്രശംസനീയവുമാണ്. തൂലികയുടെ ജിഹാദിനെ സംബന്ധിച്ച് പറയുന്നു, പ്രവാചകന്മാരുടെ ഹൃദയം വളരെ നന്ദി കാണിക്കുന്നവയാണ്. ഒരു ചെറിയ കാര്യം പോലും വളരെ വലിയ ഔദാര്യമായി കാണുന്നവരാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് സലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ എല്ലാ ദിവസവും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ പല രാത്രികളിലും അവിടുന്ന് തീരെ ഉറങ്ങാറില്ലെങ്കിലും ആരെങ്കിലും രാത്രി പ്രൂഫ് കൊണ്ടുവന്നാൽ അയാൾ വിളിച്ചാൽ സ്വയം എഴുന്നേറ്റുകൊണ്ട് അത് വാങ്ങുമായിരുന്നു. അതായത് എഴുതി കഴിഞ്ഞാൽ അത് വാങ്ങാൻ സ്വയം തന്നെ പോകുമായിരുന്നു. അതോടൊപ്പം തന്നെ ജസാക്കുമുല്ലാ അഹ്സനുൽ ജസാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. അയാൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായി കാണും, എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് ഇവർ സഹിക്കുന്നത്, ദൈവം ഇവർക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാൽ സ്വയം തന്നെ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയും ആണ് ഹസ്രത്ത് മസീഹ് മൗഊദ് സലാത്തു വസ്സലാം ചെയ്യാറുണ്ടായിരുന്നത്. പറയുന്നു, ഞാൻ പലവട്ടം ആ പുണ്യാത്മാവ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി കണ്ടുകൊണ്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. കണ്ണു തുറന്നപ്പോഴും ഹുസൂറിനെ ജോലിയിൽ വ്യാപൃതനായിക്കൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടതും. ഏതുവരെ എന്നാൽ നേരം പുലരും വരെ ഇതായിരുന്നു അവസ്ഥ. മറ്റുള്ളവർ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഹുസൂർ അലൈഹിസ്സലാം ഇവരുടെ ക്ലേശങ്ങളെ വളരെയധികം മനസ്സിലാക്കിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ പ്രവാചകന്മാരുടെ ഹൃദയങ്ങൾ ഔദാര്യങ്ങളെ വളരെയധികം വിലമതിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് സലാത്തു വസ്സലാമിന്റെ സഹാബാക്കൾ ഹുസൂറിന്റെ സ്ഥാനത്തെ എത്രമാത്രം വിലമതിച്ചിരുന്നു എന്നതിനെ അത് മുസ്ലിമോ തലാനുഹു തന്റെ ഒരു സംഭവം വിവരിക്കുന്നു. ഈ സംഭവം വിവരിച്ചുകൊണ്ട് യുവാക്കൾ ഇസ്ലാമിക പെരുമാറ്റ ചട്ടങ്ങൾ അവലംബിക്കേണ്ടതാണെന്ന് ഉത്ബോധിപ്പിക്കുകയുമുണ്ടായി, അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയുമുണ്ടായി. തന്റെ ഒരു ഖുതുബയിൽ അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് യുവാക്കളെ ഇസ്ലാമിക പെരുമാറ്റ ചട്ടങ്ങൾ അനുവർത്തിക്കുന്നതിലേക്ക് ഉത്ബുദ്ധരാക്കുന്നില്ല. യുവാക്കൾ യാതൊരു മടിയുമില്ലാതെ കഴുത്തിൽ പരസ്പരം കൈകൾ ഇട്ടുകൊണ്ട് കറങ്ങി നടക്കുന്നു. എന്റെ മുമ്പിൽ പോലും അങ്ങനെ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഇത് ചീത്ത കാര്യമാണെന്ന ബോധം പോലും അവർക്കില്ല. അവരുടെ മാതാപിതാക്കളും അധ്യാപകരും അവരുടെ സംസ്കരണത്തിലേക്ക് ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നവയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകളുടെ തെറബിയത്ത് ഇന്നും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആ സംഭവം ഓർമ്മ വരുമ്പോൾ അറിയാതെ അവർക്ക് വേണ്ടി എന്റെ ഹൃദയത്തിൽ ദുആ വന്നു പോകുന്നു. ഒരിക്കൽ ഞാൻ ഒരു കുട്ടിയുടെ തോളിൽ കൈമുട്ട് താങ്ങി നിൽക്കുകയായിരുന്നു. മൗലവി അബ്ദുറഹിം സാഹിബ് ദർദിന്റെ പിതാവ് ഖാദിർ ബക്ഷ് സാഹിബ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് എന്നെ വിലക്കുകയും അത് ചീത്ത കാര്യമാണെന്ന് പറയുകയും ചെയ്തു. അന്ന് എനിക്ക് 12 or 13 വയസ്സ് കാണും. എന്നാൽ ആ ചിത്രം എന്റെ മുന്നിൽ വരുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി ഹൃദയത്തിൽ ദുആ ഉയരുന്നു. ഇതേപോലെ ഒരു സുബേദർ സാഹിബ് മൊറാദാബാദുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. പറയുന്നു, ഞങ്ങളുടെ മാതാവ് ഡൽഹിക്കാരിയായിരുന്നതിനാൽ ഡൽഹിയിലും ലക്നൌവിലും നിങ്ങൾ എന്ന് പറഞ്ഞാണ് സംബോധന ചെയ്യാറ്. മുതിർന്നവരെ താങ്കൾ എന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ മാതാവിന്റെ മുതിർന്നവർ ഇവിടെ ഇല്ലാതിരുന്നു. അതുകൊണ്ട് അവരുടെ മുതിർന്നവരെ താങ്കൾ എന്ന് സംബോധന ചെയ്ത് പഠിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് 11 വയസ്സ് വരെ ഞാൻ അത് മസീമു സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. അള്ളാഹു സുബേദർ സാഹിബിന് മഗ്ഫിറത്ത് നൽകട്ടെ, അദ്ദേഹത്തിന്റെ ദർജകളെ ഉയർത്തുമാറാകട്ടെ. പറയുന്നു, സുബേദർ സാഹിബ് അയ്യൂബ് സാഹിബ് മുറാദാബാദുകാരനായിരുന്നു. ഗുർദാസ്പൂരിൽ കേസ് ഉണ്ടായിരുന്നു. ഞാൻ സംസാരത്തിനിടയിൽ അത് മസീമു സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ എന്ന് വിളിച്ചു. സുബേദർ സാഹിബ് എന്നെ വേറെ വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് പറയുന്നു, താങ്കൾ അത് മസീമു സ്വലാത്തു വസ്സലാമിന്റെ മകനാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബഹുമാനാർഹനുമാണ്. എന്നാൽ ഒരു കാര്യം ഓർത്ത് കൊള്ളുക, നിങ്ങൾ എന്ന പദം തുല്യരായ ആളുകളോടാണ് സംബോധന ചെയ്യാറ്, മുതിർന്നവരോട് അല്ല. ഹസ്രത്ത് മസീമു സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഇങ്ങനെ പ്രയോഗിക്കുന്നത് എനിക്കൊട്ടും സഹിക്കാനാവുകയില്ല. ഇത് സംബന്ധിച്ച് അദ്ദേഹം എനിക്ക് നൽകിയ ആദ്യത്തെ പാഠമായിരുന്നു ഇത്. അതിനാൽ ഇസ്ലാമിക പെരുമാറ്റ ചട്ടങ്ങളിൽ നാമും പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. MTA യിലൂടെ പ്രത്യേകിച്ചും കണ്ടുവളരുന്ന യുവാക്കൾ വളരെ നല്ല പ്രോഗ്രാമുകളാണ് കാണിക്കുന്നതെങ്കിലും എന്നാൽ ഒരു പ്രോഗ്രാം റബ്ബയിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ മുറബി അല്ലെങ്കിൽ വഖ്ഫ് ജിന്ദഗി ഇരിക്കുന്നത് കാണാം. ഇരിക്കുന്ന രീതി തന്നെ വളരെ തെറ്റായിരിക്കും. കാലുവിടർത്തി കസേരയിൽ ഇരിക്കുന്നു, ഒരു പ്രൗഢിയും കാണിക്കാതെ, തൊപ്പി ധരിക്കാതെ. ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് റബ്ബയിൽ നിന്ന് വരുമ്പോൾ അതൊരിക്കലും തന്നെ സഹിക്കാനാവില്ല. അതുകൊണ്ട് ഇനി മുതൽ പാകിസ്ഥാനിലെ MTA ക്കാർ അവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോഗ്രാം അതിന്റെ ഗുണനിലവാരം അനുസരിച്ച് നല്ലതായാലും അത് നടത്തുന്നവർ, അത് പ്രസന്റ് ചെയ്യുന്നവർ അത് നല്ലതല്ലെങ്കിൽ പ്രോഗ്രാം വെക്കുന്നതല്ല. ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാം തടഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും മുറബിമാർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് അവിടേതായ ഒരു പ്രൗഢിയുണ്ട്. ഈ പ്രൗഢിയെ നിലനിർത്തേണ്ടവരാണ് നമ്മളെന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. സാധാരണ വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടി അല്ലെങ്കിൽ ഒരു ഭൗതികമായ ഒരു വ്യക്തി അത്തരം പ്രവൃത്തി ചെയ്യുമ്പോൾ അത് സഹിക്കാവുന്നതാണ്. ഒരു മൊബൈലിൽ അത് ചെയ്യുമ്പോൾ അത് സഹിക്കാനാവുകയില്ല. ചിലർ എനിക്ക് എഴുതാറുണ്ട്, എന്റെ ശ്രദ്ധയിൽപ്പെടുത്താറുമുണ്ട്, എല്ലാവർക്കും ഇത് അനുഭവപ്പെടുന്നുമുണ്ട്. റബ്ബയിൽ നിന്നൊരു പ്രോഗ്രാം തയ്യാറാകുന്നു, പക്ഷെ ഒരു തരത്തിലുള്ള നിലവാരവും പുലർത്തുന്നില്ല. അസ്ർ മുസ്ലിം മൗദ് തലാനുഹു ഒരു സംഭവം വിവരിക്കുന്നു, കുട്ടിക്കാലത്ത് ഞങ്ങളും പലവിധ കളികളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. പൊതുവെ ഞാൻ ഫുട്ബോളാണ് കളിക്കാറ്. ക്രിക്കറ്റ് കളിക്കുന്ന ചിലർ കാദിയാനിൽ വന്നപ്പോൾ അവർ ഒരു ക്രിക്കറ്റ് ടീം തയ്യാറാക്കുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം മോഹൻ അനുഹ പറയുന്നു, ഒരിക്കൽ അവർ എന്റെ അടുത്ത് വന്നു, എന്നോട് പറഞ്ഞു പോയി ഹസ്രത്ത് സാഹിബിനോട് കളിക്കാൻ വേണ്ടി വരാൻ പറയൂ. അങ്ങനെ ഞാൻ അകത്തുപോയി. ഹുസൂർ അലൈഹിസ്സലാം അപ്പോൾ ഒരു ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ ഉദ്ദേശം വിവരിച്ചപ്പോൾ ഹുസൂർ അലൈഹിസ്സലാത്തു വസ്സലാം പേന താഴെ വെച്ചു, എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ബോള് ഗ്രൗണ്ടിന് പുറത്തു പോകുകയില്ലല്ലോ, എന്നാൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റിന്റെ ബോള് അത് ലോകത്തിന്റെ കോണുകളോളം എത്തുന്നതാണ്. ഇനി നോക്കുക, ഹുസൂർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബോൾ ലോകത്തിന്റെ കോണുകളോളം എത്തിയില്ലേ? ഇപ്പോൾ അമേരിക്ക, ഹോളണ്ട്, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഇന്തോനേഷ്യ, മറ്റ് പല രാജ്യങ്ങളിലും അദ്ദേഹത്തെ അറിയുന്നവരുണ്ട്. ഫിലിപ്പൈനിലെ ഗവൺമെന്റ് മൊബൈൽ അയക്കാൻ അനുവദിച്ചിരുന്നില്ല, എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്ന് ബയ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നു. മൂന്ന് നാല് ദിവസം മുമ്പ് ഫിലിപ്പൈൻസിൽ നിന്ന് ഒരാൾ കത്തയച്ചു. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഇതെന്റെ ബയ്യത്തിന്റെ കത്തായി കരുതിയാലും എനിക്ക് കൂടുതൽ സാഹിത്യങ്ങൾ അയച്ചു തന്നാലും. അത് ഹബീബ് മുസ സാനിയുടെ കാലത്തുള്ള സംഭവമാണ്. ഇസ്ലാമിന് സേവനം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയുന്നവർക്ക് ഞാൻ തീർച്ചയായും കത്തെഴുതാറുണ്ട്. അങ്ങനെ അദ്ദേഹം എഴുതുന്നു, ഞാൻ അഞ്ചുമൺ ഇഷാത്ത് ഇസ്ലാം ലാഹോറിനും ഈ കത്ത് അയച്ചിട്ടുണ്ട്. ഞാൻ ലണ്ടൻ പള്ളിയിലെ അഡ്രസ്സിലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ അമേരിക്കയിലും വാഷിംഗ്ടണിലേക്കും എഴുതിയിട്ടുണ്ട്. നോക്കുക, ഫിലിപ്പൈനിലേക്ക് മുബല്ലിഗായി ആരും പോയിട്ടില്ല, എന്നിട്ടും ജനങ്ങൾ സ്വയം തന്നെ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ്. അത് മസീഹ് സലാത്തു വസ്സലാം കാദിയാനിൽ വെച്ച് അടിച്ച പന്താണിത്. അത് ഇന്ന് ലോകത്തിന്റെ കോണുകളോളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത് എത്രമാത്രം വർദ്ധിച്ചു എന്നാൽ അത്ഭുതപ്പെട്ടു പോകുന്നു. എങ്ങനെയാണ് അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വയം തന്നെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? പല സംഭവങ്ങളും ഞാൻ വിവിധ സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വയം തന്നെ ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്നു. ചിലർ കുറെ കഴിഞ്ഞ് ഫോട്ടോ നോക്കുമ്പോൾ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ തിരിച്ചറിയുന്നു. ഖലീഫമാരുടെ ഫോട്ടോ കാണുമ്പോൾ അവർ തിരിച്ചറിയുന്നു. യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ നൽകുന്നവരായി ഞങ്ങൾ കണ്ടത് ഇവരെയാണെന്ന് അവർ പറയുന്നു. മറ്റൊരു സംഭവം വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, മുസ്ലിം മതത്തിലാണ് പറയുന്നു, ദീനിയായ പരിശ്രമമില്ലാതെ കണ്ട് ദുനിയാവായ പരിശ്രമം കൊണ്ട് മനുഷ്യന് പ്രതാപം നേടാനാവില്ല. അത് മസീഹ് സലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, നമ്മുടെ കാലത്ത് എല്ലാത്തരം ബഹുമാനങ്ങളും ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതായത് അത് മസീഹ് സലാത്തു വസ്സലാമിന്റെ കാലഘട്ടമായ ഈ കാലഘട്ടത്തിൽ എല്ലാ ബഹുമാനങ്ങളും അത് മസീഹ് സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ബഹുമാനം ലഭിക്കുന്നത് ഒന്നുകിൽ എന്റെ ശിഷ്യർക്കോ അല്ലെങ്കിൽ എന്റെ ശത്രുക്കൾക്കോ ആയിരിക്കും. അതായത് ശത്രുക്കൾക്ക് ബഹുമാനം ലഭിക്കുന്നുവെങ്കിൽ തന്നെ അത് മസീഹ് സലാത്തു വസ്സലാം കാരണമായാണ് ലഭിക്കുന്നത്. ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, മൗലവി സനാഉല്ലാ സാഹിബിനെ നോക്കുക, അദ്ദേഹം വലിയ മൗലവി ഒന്നുമല്ല, അദ്ദേഹത്തെ പോലെ ആയിരക്കണക്കിന് മൗലവിമാർ പഞ്ചാബിലും ഇന്ത്യയിലുമുണ്ട്. അദ്ദേഹത്തിന് വലിയ ആദരവും ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മോടുള്ള എതിർപ്പ് ഒന്നുകൊണ്ട് മാത്രമാണ്. അവരത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും യാഥാർത്ഥ്യം ഇതാണ്, ഇന്ന് നമ്മൾ എതിർക്കുന്നതിലോ അനുകൂലിക്കുന്നതിലോ ആണ് ബഹുമാനമുള്ളത്. അപ്പോൾ ശരിക്കും കേന്ദ്രബന്ധു നാം തന്നെയാണ്. ശത്രുക്കൾക്ക് പോലും ആദരവ് ലഭിക്കുന്നത് ഞാൻ കാരണമാണ്. ഇതിനെ വീണ്ടും വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഏതുവരെ ഒരു മനുഷ്യൻ പൂർണ്ണത പ്രാപിക്കുന്നില്ലയോ അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നതല്ല. പൂർണ്ണത പ്രാപിച്ചെങ്കിൽ മാത്രമേ മതത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടും പ്രയോജനമുള്ളൂ. ഹസ്രത്ത് മസീഹ് മൗഊദ് സലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, ഞാനുമായി അഗാധമായ ബന്ധം സ്ഥാപിക്കുന്നവരാണ് എന്നിൽ നിന്നും പ്രയോജനം ഉൾക്കൊള്ളുന്നത്. ഒന്നുകിൽ മുഴുവൻ എതിർക്കുന്നവർ, ഉദാഹരണം മൗലവി സനാഉല്ലാ സാഹിബ്, മറ്റു ചെറിയ മൗലവിമാരെ ആരും അന്വേഷിക്കുക പോലുമില്ല, അല്ലെങ്കിൽ പൂർണ്ണമായും ആത്മാർത്ഥത കാണിക്കുന്നവരെയാണ്. ചെറിയ മൗലവിമാരും തങ്ങളുടെ നിർത്തിവൃത്തിക്ക് വേണ്ടി ഹസ്രത്ത് മസീഹ് മൗഊദ് സലാത്തു വസ്സലാമിന്റെ ശത്രുതയുടെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത് തന്നെ ഇതുമൂലമാണ്. പറയുന്നു, ചെറിയ ബന്ധം പ്രയോജനപ്രദമല്ല, യഥാർത്ഥത്തിൽ പൂർണ്ണത കൊണ്ടാണ് പ്രയോജനം ലഭിക്കുക. ഇതില്ലാതെ മനുഷ്യൻ അനുഗ്രഹം ലഭിക്കാത്തവനായി മാറുന്നു. മനുഷ്യന് ഹർഷേബാദ ബാദ് കസ്തിയെ മാദർ അന്താഖ്തം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് നടക്കുകയാണെങ്കിൽ, അതായത് എന്തും സംഭവിച്ചുകൊള്ളട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ തോണിപ്പുഴയിൽ ഇറക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവമാർഗത്തിൽ ചരിക്കുകയാണെങ്കിൽ അവരോട് മുമ്പുണ്ടായിരുന്നവരോട് വർത്തിച്ചതുപോലെ അള്ളാഹു വർത്തിക്കുന്നതാണ്. അള്ളാഹുവിന് ആരോടും ശത്രുതയില്ല. മനുഷ്യൻ തന്നെ പൂർണമായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയും അവന് മുന്നിൽ കുനിയുകയുമാണ് വേണ്ടത്. ഇതുമൂലം എല്ലാം അവന് തന്നെ ലഭിക്കുന്നതാണ്. ഇതിനാവശ്യമായ പുരോഗതിയും അവന് സ്വയം ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഓരോ അഹമ്മദിയും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വസിക്കുകയാണെങ്കിൽ സമ്പൂർണമായി അവന് മുമ്പിൽ സമർപ്പിക്കേണ്ടി വരും. എഴുതുന്നു, തീയുടെ മുമ്പിലുള്ള ശരീരഭാഗങ്ങളെല്ലാം ചൂടുള്ളതായി നാം കാണുന്നു. അയാളുടെ മുഖം, കൈകൾ, കാലുകൾ എവിടെ തൊട്ടാലും ചൂടുള്ളതായിരിക്കും. അപ്പോൾ ഒരു വ്യക്തി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വരികയും അവനോടൊപ്പം ഇരിക്കുകയും ചെയ്തിട്ടും ദൈവത്തിന്റെ ചൈതന്യം അയാളിൽ നിന്ന് പ്രകടമാവാതിരിക്കുകയും ചെയ്യുക എന്നത് സാധ്യമാകുന്നതെങ്ങനെ? ഇരുമ്പ് തീയിലിട്ടാൽ അതും തീയുടെ ഗുണം പ്രകടിപ്പിക്കുന്നു. അതിനെ തീയെന്ന പറയാനാവില്ലെങ്കിലും ഇതുപോലെ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കുന്നവരോട് പ്രത്യേകമായി അള്ളാഹു പെരുമാറുന്നു. അള്ളാഹു അവരെ കുൻ ഫയക്കൂൻ എന്ന പുതപ്പിൽ പൊതിയുന്നു. ഏതുവരെയെന്നാൽ അജ്ഞർ അതിനെ ദൈവമാണെന്ന് ഗണിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവിക ഗുണങ്ങളുടെ ചിത്രം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ ആരെങ്കിലും മതത്തിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ തന്നെ തന്നെ അള്ളാഹുവിന് മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കുക എന്നതാണ് അതിനുള്ള മാർഗം. ഇനിയൊരു സമൂഹം തന്നെ ഇങ്ങനെ ചെയ്താൽ അവർക്ക് പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നതാണ്. അവരെല്ലാ മേഖലകളിലും വിജയം വരിക്കുന്നതാണ്. നമ്മുടെ ജമാഅത്തും ഈ ചുവട് തന്നെയാണ് വെക്കേണ്ടത്. എന്നാൽ അധികം പേരും പറഞ്ഞാൽ മാത്രം മതി എന്ന് ഗണിക്കുന്നവരാണ്. ദൈവം നമ്മുടെ പ്രകൃതത്തിന്റെ ഭാഗമാകും വിധം നാം അവനെ സ്നേഹിക്കേണ്ടതാണ്. വ്യാജമായ വാദങ്ങൾ ഉന്നയിക്കുകയല്ല വേണ്ടത്. കാരണം കളവും വെളിച്ചവും ഒരിക്കലും ഒരിടത്ത് ചേരുകയില്ല. കളവ് ഇരുട്ടാണ്. ഇരുട്ടും വെളിച്ചവും ഒരിടത്തും ചേരുകയില്ലല്ലോ. അതുകൊണ്ട് നാം എപ്പോഴും ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. പലപ്പോഴും ഞാൻ ഇക്കാരം ഉത്ബോധിപ്പിക്കാറുള്ളതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നുകൊണ്ട് നാം മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തരാവേണ്ടതാണ്. ദൈവാസ്തത്തിലുള്ള വിശ്വാസത്തിലും നാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാവേണ്ടതാണ്. വർദ്ധിച്ചവരായിരിക്കണം. ആത്മാർത്ഥതയിലും ഇബാദത്തുകളിലും നാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കേണ്ടതാണ്. ഉന്നത നിലവാരം സ്വായത്തമാക്കുന്നതിൽ നാം മറ്റുള്ളവരെക്കാൾ കൂടുതൽ പരിശ്രമിക്കേണ്ടതാണ്. ഉന്നത ധാർമ്മിക ഗുണങ്ങളിലും നാം സവിശേഷ സ്ഥാനമുള്ളവരായിരിക്കേണ്ടതാണ്. നിയമം പാലിക്കുന്നതിലും നാം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ചുരുക്കത്തിൽ എല്ലാത്തിലും ഒരു അഹമ്മദി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമാണ് അത് മുസ്ലിം സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ബയ്യത്തിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഔദാര്യത്തിന്റെയും സൽപെരുമാറ്റത്തിന്റെയും സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഒരിക്കലൊരു ഓഫീസർ ഒരു കാര്യത്തിന് വേണ്ടി ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിനെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവർ, അതായത് കാദിയാനിലെ അനഹമ്മദികളായ ഹിന്ദുക്കളും മറ്റും, ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിനെതിരിൽ സർക്കാരിനോട് പരാതിപ്പെടാറുണ്ടായിരുന്നു. എന്തായാലും ഒരു സർക്കാർ ഓഫീസർ കാദിയാനിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇവർ താങ്കളുടെ പട്ടണത്തിൽ തന്നെ വസിക്കുന്നവരാണ്. ഇവരോട് വളരെ മൃദുവായി പെരുമാറിയാലും ഹദർ സാഹിബ് പറഞ്ഞു, ഈ ബുഡേ ഷാ എന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, അവർക്ക് എന്നെ ഉപദ്രവിക്കാൻ അവസരം ലഭിച്ചപ്പോഴൊക്കെ അവരത് വിനിയോഗിക്കാതിരിക്കുകയും എനിക്ക് അവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ അവസരം ലഭിച്ചപ്പോൾ ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്ത വല്ല സന്ദർഭവും ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക. അങ്ങനെ അയാൾ തല താഴ്ത്തി ഇരുന്നതേയുള്ളൂ. ആ മഹാത്മാവിന്റെ ഉന്നത ഗുണങ്ങളുടെ മഹത്തായ മാതൃകയായിരുന്നു ഇത്. നമ്മുടെ ജമാഅത്തും ധാർമ്മിക ഗുണങ്ങളിൽ മാതൃകയായിരിക്കേണ്ടതാണ്. വ്യവഹാരങ്ങൾ അത്രമാത്രം പരിശുദ്ധരായിരിക്കണമെന്നാൽ ഒരു പൈസ പോലും വീട്ടിലില്ലെങ്കിലും അമാനത്തിൽ കൈയിടരുത്. സംസാരിക്കുമ്പോൾ മധുരമായും സ്നേഹത്തോടെയും സംസാരിക്കുക. ആ സംസാരം മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നവയായിരിക്കണം. മനുഷ്യന് ശീലമായി കഴിഞ്ഞാൽ അവന് പിന്നെ ക്ലേശമുണ്ടാവില്ല എന്നതിനെ പറ്റി വിശദീകരിച്ച് പറയുന്നു. ശീലമായാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലല്ലോ, ബുദ്ധിമുട്ട് അവസാനിക്കുന്നതാണ്. അത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ നാവിൽ നിന്നും ഞാൻ പലവട്ടം ഇക്കാര്യം കേട്ടിട്ടുണ്ട്. അതായത് അള്ളാഹുവിൽ നിന്ന് രണ്ടു വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നാമത്തേത്, മനുഷ്യന് ചോയ്സ് നൽകപ്പെടുന്നു. അതായത് നീ നിന്റെ സുഖത്തിന് സ്വയം തന്നെ എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കാവുന്നതാണ് എന്നത്. ഇതിന് ഉദാഹരണമായി ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം പറയുന്നു, നോക്കുക, ഉളു ചെയ്യുന്നതും ഒരു പരീക്ഷണമാണ്. ശൈത്യകാലത്ത് കൊടും തണുപ്പുള്ള നേരത്ത് തണുത്ത കാറ്റടിക്കുമ്പോൾ, ചെറിയ കാറ്റടിക്കുമ്പോൾ പോലും മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത ആ നേരത്ത്, എന്ന് കുളിമുറികളിൽ പോലും ഹീറ്ററുകളുണ്ട്, ചൂടുവെള്ളം ലഭ്യമാണ്, എന്നാൽ ഹീറ്റും ഒന്നുമില്ലാതെ പുറത്തു പോകേണ്ടി വരുന്ന ആ അവസ്ഥ, അത് നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. പറയുന്നു, നമസ്കരിക്കുന്നതിന് മുമ്പ് വുളു ചെയ്യണമെന്നത് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതാണ്. ചില സമയത്ത് നമസ്കാര സമയമായാൽ ആ സമയത്ത് ചൂടുവെള്ളം ഉണ്ടാവാറില്ല. ചിലപ്പോൾ ചൂടുവെള്ളം ഉണ്ടായിരിക്കും, പക്ഷെ വുളു ഉണ്ടാവാൻ തയ്യാറുണ്ടാവില്ല. ചില സമയത്ത് അവന് ചൂടുവെള്ളം ലഭ്യമാവുകയുണ്ടാവില്ല, തണുത്ത വെള്ളത്തിൽ തന്നെ അവന് വുളു എടുക്കേണ്ടി വരുന്നു. ഇതും ഒരു പരീക്ഷണമാണ് എന്ന് ഹുദൈർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. അള്ളാഹു വിശ്വാസികൾക്കായി വെച്ചതാണിത്. എന്നാൽ ഈ പരീക്ഷണത്തിൽ മനുഷ്യന് അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. അതായത് വെള്ളം തണുപ്പുള്ളതാണെങ്കിൽ അത് ചൂടാക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള മറ്റൊരുപാട് ഉദാഹരണങ്ങളുമുണ്ട്. സ്വേച്ഛപരമായ പരീക്ഷണങ്ങളെ സംബന്ധിച്ച മറ്റുദാഹരണങ്ങളുമുണ്ട്. പറയുന്നു, അള്ളാഹു നിശ്ചയിച്ച ഈ കാര്യത്തിന് അള്ളാഹു അനുമതി നൽകിയിട്ടുള്ളത് നിങ്ങൾ തണുത്ത വെള്ളത്തിൽ വുളുവെടുക്കാൻ കഴിയില്ലെങ്കിലും ധൈര്യം ആലപിച്ചുകൊണ്ട് അത് ചൂടാക്കണമെന്നാണ്. തന്റെ വീട്ടിൽ തീ ഇല്ലെങ്കിൽ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് തീ കൊണ്ടുവന്ന വെള്ളം ചൂടാക്കുക. ചൂടുള്ള വെള്ളം കൊണ്ട് വുളുവെടുത്ത് നല്ലവണ്ണം ചൂട് നൽകുന്ന വസ്ത്രം നന്നായി ധരിക്കുക. നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണിത്. ചിലപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ കുളിമുറി ഉണ്ടാവാറുണ്ട്, അതിൽ ചൂടുവെള്ളം ലഭിക്കാറുമുണ്ട്. അതുകൊണ്ട് വീട്ടിൽ വെള്ളം ചൂടാക്കാൻ സാധിക്കാത്തവർ പള്ളിയിൽ ചെന്ന് വുളു ചെയ്യാവുന്നതാണ്. അവികസിത രാജ്യങ്ങളിലുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവരുടെ മുന്നിൽ ഈ ചിത്രം വളരെ നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്നതാണ്. ഇവിടെയുള്ളവരിൽ മുതിർന്നവരും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ്. ഇവിടെ ജനിച്ചു വളർന്നവർക്ക് ഇത് സങ്കല്പിക്കാനാവുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ചൂടുവെള്ളം ലഭ്യമാണ്. എന്തായാലും നമ്മിൽ പലവർക്കും അറിയാം പാകിസ്ഥാനിലും ഹിന്ദുസ്ഥാനിലും ഒക്കെ അവസ്ഥ എന്താണ് എന്ന്. പറയുന്നു, പള്ളിയിൽ കുളിമുറിയുടെ സൗകര്യമില്ലെങ്കിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് അതിൽ നിന്ന് വുളു എടുക്കുക. ഇങ്ങനെയും അവർക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. കാരണം കിണറ്റിലെ വെള്ളത്തിന് തണുപ്പ് കാലത്ത് ചൂടുണ്ടായിരിക്കുന്നതാണ്. അതിനാൽ ഒരു മാർഗവും അവന്റെ പക്കലില്ലെങ്കിൽ അവൻ ഇങ്ങനെ തന്റെ ക്ലേശങ്ങളെ ദൂരീകരിക്കാവുന്നതാണ്. അതുപോലെ പറയുന്നു, കാലത്തെഴുന്നേറ്റ് സുബൈ നമസ്കരിക്കണമെന്നത് ദൈവകൽപ്പനയാണ്. ശൈത്യകാലത്ത് സുബൈക്ക് എഴുന്നേൽക്കുക എന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണ്. മനുഷ്യന്റെ പക്കൽ സാമഗ്രികൾ ഉണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളൊന്നും അവൻ അനുഭവിക്കേണ്ടി വരില്ല. ഉദാഹരണം, അവന് തഹജ്ജുദ് നമസ്കരിക്കുന്ന ശീലമുണ്ടെങ്കിൽ തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ മുറിയുടെ വാതിൽ നന്നായി അടക്കുകയാണെങ്കിൽ മുറിയിൽ ചൂടുണ്ടായിരിക്കും, പുറത്തുള്ള തണുത്ത കാറ്റിനകത്തേക്ക് പ്രവേശിക്കാനാവുകയില്ല. ഇതുപോലെ സുബൈ നമസ്കാരത്തിനായി പള്ളിയിൽ പോകുമ്പോൾ കോട്ടില്ലാത്തവർ കമ്പിളിയോ മറ്റും ധരിക്കാവുന്നതാണ്. കോട്ടുണ്ടെങ്കിൽ അത് ധരിക്കാവുന്നതാണ്. ദരിദ്രനാണെങ്കിൽ പഴയ കീറിയതോ പഴയതോ ആയ കോട്ട് ധരിച്ചും പോകാവുന്നതാണ്. തണുപ്പിൽ നിന്നും തന്നെ രക്ഷിക്കാവുന്നതാണ്. ആരെങ്കിലും വളരെ ദരിദ്രനാണെങ്കിലും അയാളുടെ പക്കൽ കമ്പിളിയോ കോട്ടോ മറ്റു വസ്ത്രങ്ങളോ ഇല്ലെങ്കിൽ അവർക്ക് തണുപ്പ് സഹിച്ചു ശീലമുള്ളതിനാൽ കോട്ടിന്റെ ആവശ്യമുണ്ടാകാറില്ല. അതിനാൽ ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. മനുഷ്യൻ ഏതൊരു കാര്യമാണോ ശീലമാകുന്നത് പിന്നെ അത് അവന് ക്ലേശകരമാവില്ല. ഒരുപാട് ആളുകളെ നാം കണ്ടിട്ടുണ്ട്, പാകിസ്ഥാനിലും തണുപ്പ് കാലത്ത് ഞങ്ങൾ ചൂടുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ദരിദ്രർ വളരെ നിസ്സാരമായ വസ്ത്രങ്ങൾ ധരിച്ച് സോക്സും ഒന്നും ധരിക്കാതെ ഒരു വിഷമവുമില്ലാതെ നടന്നു പോകുന്നതായി കാണാം. അവർക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ല, കാരണം അവർക്കത് ശീലമാണ്. ഒരു രാവി പറയുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ ചിലപ്പോൾ മരക്കഷ്ണങ്ങളോ കരികൾ ഉണ്ടാക്കുന്നിടത്ത് അവർ കൈകൾ കൊണ്ട് തീയുള്ള മരക്കഷ്ണങ്ങൾ എടുക്കുന്നു, അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. എന്നാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് തീയുള്ള ആ കരികിൽ പോലും പോവാൻ സാധ്യമല്ല. ആയതിനാൽ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒന്നാമതായി ക്ലേശങ്ങൾ സഹിച്ചും അത് പരീക്ഷണമാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി അത് സഹിക്കേണ്ടതാണ്. അതിന് പരിഹാരം കാണാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിന്റെ ആ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇനി ഇല്ലെങ്കിൽ ശീലമുണ്ടാക്കാൻ ശ്രമിക്കുക. ശീലമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതാവുന്നു. രണ്ടാമത്തെ പരീക്ഷണത്തെ കുറിച്ചുള്ള മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണി വായിച്ചു കേൾപ്പിക്കാം. അത്തരം പരീക്ഷണഘട്ടങ്ങളിൽ എന്ത് ഹിക്മത്താണ് കൈക്കൊള്ളേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, നോക്കൂ, അള്ളാഹു ഖാദിറാണ്. തന്റെ ദാസരെ ഒരുവിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ കഴിയുമായിരുന്നു. എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ജീവിതവും നൽകാൻ സാധിക്കുമായിരുന്നു. അവരുടേത് രാജകീയമായ ജീവിതമാക്കാമായിരുന്നു. ഓരോ നിമിഷവും അവർക്ക് സുഖാഡംബര ജീവിതത്തിന് സാമഗ്രികൾ എത്തിക്കപ്പെടാമായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ ചെയ്തില്ല. ഇതിൽ വലിയ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു. നോക്കൂ, മാതാപിതാക്കൾക്ക് പെൺമക്കൾ എത്ര പ്രിയപ്പെട്ടവരാണ്. പലപ്പോഴും ആൺകുട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ പ്രിയരായിരിക്കും. എന്നാൽ ഒരു ഘട്ടം വരുമ്പോൾ അവളെ തങ്ങളിൽ നിന്ന് വേർപിരിക്കുന്നു. ആ ഘട്ടം അപ്രകാരമായിരിക്കുന്നുവെന്നാൽ കരൾ ഉറപ്പുള്ളവർക്ക് അത് കാണാൻ കഴിയൂ. രണ്ടു വശത്തുള്ളവരുടെയും മാനസികാവസ്ഥ അനുകമ്പാർഹമായിരിക്കും. അതായത് റുഖ്സത്തിന്റെ സമയത്ത് മാതാപിതാക്കളും പെൺകുട്ടികളും ഒരുപോലെ കരയുന്നു. ഏകദേശം 14-15 വർഷം ഒരിടത്ത് ജീവിച്ച് അവിടുന്ന് വേർപിരിഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടിന്റെ അവസരമാണ്. പക്വതയില്ലാത്തവർ ഈ വേർപിരിക്കലിനെ കാരുണ്യമില്ലാത്തതായി കാണുന്നു. എന്നാൽ അവരുടെ പെൺകുട്ടിയിൽ പല കഴിവുകളും ഉണ്ടാകും. അത് തെളിയുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് വേർപിരിഞ്ഞ് ഭർത്തൃ വീട്ടിൽ ചേർന്നതിന് ശേഷമായിരിക്കും. അത് രണ്ടു കൂട്ടർക്കും ബർക്കത്തിനും റഹ്മത്തിനും കാരണമായി തീരുന്നു. ഈ അവസ്ഥ തന്നെയാണ് അള്ളാഹുവിന്റെ ആളുകളുടേതും. എത്ര വരെ അവരിൽ ചില ഗുണങ്ങൾ മറഞ്ഞുകിടക്കുന്നുണ്ടാവും, എന്നാൽ അവരുടെ മേൽ ഏതുവരെ ബുദ്ധിമുട്ടുകളും ഞെരുക്കുമ്പോൾ ഉണ്ടാവുന്നില്ലയോ അതുവരെ അവരുടെ പ്രകടനം സാധ്യമാവുന്നില്ല. നോക്കൂ, നാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായി വിവരിക്കുന്നു. വളരെ അഭിമാനത്തോടെയും ധൈര്യത്തോടെയും പ്രവർത്തിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഈ രണ്ട് ഘട്ടവും വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഇല്ലെങ്കിൽ ഈ അവസ്ഥ നാം എങ്ങനെ വിവരിക്കാനാണ്? അതായത് സമ്പത്തിന്റെ നാളുകളും വന്നു, ഞെരുക്കത്തിന്റെ നാളുകളും വന്നു, വിശപ്പിന്റെ നാളുകളെ വെറുപ്പോടെ നോക്കരുത്. ഇത് അള്ളാഹു തആലയിൽ നിന്ന് അവന്റെ തൃപ്തിയെയും കാരുണ്യവും തങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. ഈ തൃപ്തിയെ കരസ്ഥമാക്കാൻ വേണ്ടി, മക്ബൂലുകൾക്ക് അള്ളാഹുവിനെ ലഭിക്കാൻ വേണ്ടി ലോകീയമായ എല്ലാ സുഖങ്ങളെയും ത്യജിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ സമീപം കരസ്ഥമാക്കാൻ ദുഃഖങ്ങൾ സഹിക്കേണ്ടി വരും, ക്ഷമ കാണിക്കേണ്ടി വരും. ഒരു പുതിയ ദിവസവും ഒരു പുതിയ മരണവും വരിക്കേണ്ടതായി വരും. മനുഷ്യൻ ദുനിയാവിനോടും നഫ്സിനോടുമുള്ള സ്നേഹം വെടിഞ്ഞ് മരണം വരിക്കുമ്പോഴാണ് അവന് ജീവിതം ലഭിക്കുന്നത്. അതൊരിക്കലും നശിക്കുകയില്ല. അതിനുശേഷം മരണം ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഇവയാണ് ദൈവിക പരീക്ഷണത്തിന്റെ ഹിക്മത്ത്. മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, എന്റെ വയസ്സ് 9-10 ആയിരുന്നു. ഞാനും വേറൊരു കുട്ടിയും വീട്ടിൽ കളിക്കുകയായിരുന്നു. നീലചട്ടമുള്ള ഒരു പുസ്തകം അലമാരയിൽ ഉണ്ടായിരുന്നു. അത് പിതാമഹന്റെ കാലത്തുള്ളതായിരുന്നു. പുതിയ പുതിയ ജ്ഞാനങ്ങൾ ഞങ്ങൾ വായിക്കാൻ തുടങ്ങിയിരുന്നു. ഈ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ, ഇപ്പോൾ ജിബ്രീൽ ഇറങ്ങാറില്ല എന്ന് എഴുതി കണ്ടു. ഞാൻ പറഞ്ഞു, ഇത് തെറ്റാണ്, എന്റെ ഉപ്പാക്ക് ഇറങ്ങാറുണ്ടല്ലോ. അപ്പോൾ ആ കുട്ടി, പുസ്തകത്തിലുണ്ടല്ലോ, ജിബ്രീൽ വരില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിൽ വാഗ്വാദമുണ്ടായി. അവസാനം ഞങ്ങൾ അസർ സാഹിബിന്റെ അടുത്തുപോയി. രണ്ടുപേരും അവരവരുടെ പക്ഷത്ത് നിന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പുസ്തകത്തിൽ എഴുതിയത് തെറ്റാണ്, ജിബ്രീൽ ഇപ്പോഴും വരാറുണ്ട്. പിന്നീട് വേറൊരു സംഭവം വിവരിക്കുന്നു, വെട്ടിത്തങ്ങളുടെ കാര്യത്തിൽ എനിക്ക് എന്റെയും ഒരു സംഭവം ഓർമ്മയുണ്ട്. ഞാൻ ചിരിക്കുകയും ചെയ്തിരുന്നു. എന്റെ കണ്ണിൽ ആ അവസരത്തിൽ വെള്ളവും നിറഞ്ഞിരുന്നു. വളരെ ബഹുമാനത്തോടെ ഞാൻ അത് നോക്കിക്കാണാറുണ്ട്. എന്റെ ജീവിതത്തിൽ അഭിമാനപൂർണ സംഭവങ്ങളിൽ ഒരു വിഡ്ഢിത്തവുമുണ്ട്. ആ സംഭവം ഇതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു രാത്രി മുറ്റത്ത് ഉറങ്ങുകയായിരുന്നു. ചൂട് കാലമായിരുന്നു. ആകാശത്ത് മേഘം നിറഞ്ഞ് അതിഘോരമായി ഇടിവെട്ടാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ കാദ്യാനിൽ എവിടെയോ മിന്നലറിഞ്ഞു. കാദ്യാനിലെ ഓരോ വീട്ടുകാരും ചിലപ്പോൾ തങ്ങളുടെ വീട്ടിലായിരിക്കാം ഇടിമിന്നൽ വീണത് എന്ന് തോന്നിപ്പിക്കുന്നത് പോലെ അത്യുഗ്രമായിരുന്നു അത്. ഈ മിന്നലും മേഘവും കാരണം എല്ലാവരും മുറിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ മുറ്റത്ത് ഉറങ്ങുകയായിരുന്നു. ഞാനും എണീറ്റകത്തേക്ക് പോയി. ഇപ്പോഴും ആ കാഴ്ച ഓർമ്മയുണ്ട്. ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്റെ രണ്ടുകയും ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ തലയിൽ വെച്ച് മിന്നൽ വീഴുകയാണെങ്കിൽ എന്റെ മേൽ വീഴട്ടെ, ഇദ്ദേഹത്തിന് മേൽ വീഴല്ലേ എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് ബോധം വന്നപ്പോൾ ഈ പ്രവൃത്തിയോർത്തി ചിരി വന്നു. അദ്ദേഹത്തിന്റെ കാരണത്താൽ ഞാനായിരുന്നു മിന്നലുകളിൽ നിന്ന് രക്ഷിക്കപ്പെടേണ്ടത്. ഞാൻ കാരണമല്ല അദ്ദേഹം സുരക്ഷിതനാകേണ്ടത്. അത് മോലൈ അബ്ദുൽ കരീം സാഹിബിന്റെ വഫാത്തിന്റെ സംഭവം വിവരിക്കുന്നു. 1905 മോലൈ അബ്ദുൽ കരീം സാഹിബ് രോഗിയായി. എനിക്ക് 17 വയസ്സായിരുന്നു. കളിച്ചു നടക്കുന്ന കാലമായിരുന്നു. മോലൈ സാഹിബ് രോഗിയായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ കളി വിനോദങ്ങളിൽ മുഴുകിയിരുന്നു. ഒരു ദിവസം സൂപ്പുമായി ഞാൻ മോലൈ സാഹിബിന്റെ വീട്ടിൽ ചെന്നു. ഇതല്ലാതെ രോഗം അന്വേഷിക്കാൻ പോലും പോയതായി എനിക്ക് ഓർമ്മയില്ല. ആ കാലഘട്ടത്തിന്റെ ചിന്താഗതി അനുസരിച്ച് മൗലവി സാഹിബ് മരിക്കുകയില്ലെന്ന് വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന് ശേഷമാണ് വഫാത്താവുക. മൗലവി അബ്ദുൽ കരീം സാഹിബിന്റെ പ്രകൃതം വളരെ മൂർച്ചയുള്ളതായിരുന്നു. ഒന്നോ രണ്ടോ പാഠം അലിഫ് ലൈലയിൽ നിന്ന് പഠിച്ച് പിന്നെ പഠനം ഉപേക്ഷിച്ചു. ഇതിൽ കൂടുതൽ അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. ഈ ദിനങ്ങളിൽ അത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ വലതുഭാഗത്തെ മലക്ക് ആരാണ്, ഇടതുഭാഗത്തെ മലക്ക് ആരാണ് എന്നൊക്കെ വളരെയധികം വാഗ്വാദം ഉണ്ടായിരുന്നു. ചിലർ മൗലവി അബ്ദുൽ കരീം സാഹിബാണ് വലതുഭാഗത്തെ മലക്ക് എന്ന് പറയുന്നു. മറ്റു ചിലർ ഖലീഫത്തുൽ മസീഹ് അവലിന് അനുകൂലമായി പറയുന്നു. അറിവോ പ്രവൃത്തിയോ താരതമ്യം ചെയ്യാനുള്ള കഴിവ് അന്ന് എനിക്കുണ്ടായിരുന്നില്ല. കുട്ടിക്കാലമായതിനാൽ ചിന്തയും ഉണ്ടായിരുന്നില്ല. ഖലീഫത്തുൽ മസീഹ് അവൽ പ്രകടിപ്പിക്കാറുള്ള സ്നേഹം കാരണത്താൽ ഞാൻ നൂറുദ്ദീനുകളിൽ ഉൾപ്പെട്ടവനായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിനോടും ആരാഞ്ഞിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ അഭിപ്രായത്തെ ശരിവെക്കുകയുണ്ടായി. അതായത് ഖലീഫത്തുൽ മസീഹ് അവ്വലിനോട് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം കൂടുതൽ അടുപ്പമുള്ള ആളായിരുന്നു. മൗലവി അബ്ദുൽ കരീം സാഹിബുമായി വലിയ അടുപ്പമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശക്തിമത്തായ ഖുത്ബകളുടെ പ്രശംസിച്ചിരുന്നത് ഒഴിച്ച് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിനോട് ഇദ്ദേഹത്തിനുള്ള സ്നേഹം വിശ്വാസപരമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ അവസ്ഥ കേട്ടപ്പോൾ എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടായി. എന്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. വഫാത്തിന്റെ വിവരം കേട്ടപ്പോൾ സഹിക്കാനുള്ള കഴിവില്ലാതായി. മുറിയിലേക്ക് ഞാൻ ഓടിപ്പോയി. വാതിലടിച്ച് ജീവനിട്ട ശരീരം പോലെ ചാർപ്പായിൽ ഞാൻ വീണു. കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകാൻ തുടങ്ങി. അത് കണ്ണീരായിരുന്നില്ല, ഒരു നദിയായിരുന്നു. ജീവിതത്തിന്റെ നശ്വരതയും മൗലവി സാഹിബിന്റെ മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിനോടുള്ള സ്നേഹവും അദ്ദേഹം ചെയ്ത സേവനങ്ങളും കണ്ണിന്റെ മുമ്പിൽ കളിയാടുകയായിരുന്നു. മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം വളരെ സഹായിക്കാറുണ്ട്. ഇനി മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന് വളരെ പ്രയാസമുണ്ടാകും. പിന്നെ കണ്ണിൽ ഒരു മറ വീഴും. ശേഷം കണ്ണുനീരിന്റെ ഒരു അരുവി ഒഴുകാൻ തുടങ്ങും. അന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. എന്റെ കണ്ണീർ തോർന്നതുമില്ല. എത്രത്തോളം എന്നാൽ എന്റെ അവസ്ഥ കണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം പോലും ആശ്ചര്യപ്പെട്ടുപോയി. അദ്ദേഹം ആശ്ചര്യത്തോടെ പറഞ്ഞു, മഹ്മൂദിന് എന്തു പറ്റി? മൗലവി സാഹിബുമായിട്ട് അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, വല്ല അസുഖവും വരും. പിന്നീട് 1908 പരാമർശിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ബുദ്ധിമുട്ടിന്റെ നാളുകളായിരുന്നു. അഹമ്മദികളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടം എനിക്ക് തുടങ്ങേണ്ടി വന്നു. ആ വർഷം നമ്മുടെ നിർജ്ജീവമായ ശരീരത്തിന്റെ റൂഹായിരുന്ന, പ്രകാശമറ്റ ഞങ്ങളുടെ കണ്ണുകളുടെ കാഴ്ചയായിരുന്ന, നമ്മുടെ തളർന്ന ഹൃദയങ്ങളുടെ വെളിച്ചമായിരുന്ന വ്യക്തി ആ വർഷം ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയി. അത് വേർപാടായിരുന്നില്ല, ഖിയാമത്തായിരുന്നു. കാലിനടിയിലെ മണ്ണ് ചോർന്നു പോയതായി തോന്നി. ആകാശം ഇളകിപ്പോയി. അള്ളാഹു സാക്ഷിയാണ്, ആ സമയത്ത് ഭക്ഷണത്തിന്റെയോ വസ്ത്രത്തിന്റെയോ ചിന്ത ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു, ലോകം മുഴുവനും മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിനെ വിട്ടുപിരിഞ്ഞാലും ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയില്ല, ഈ ശരണീയ ലോകത്തിൽ നിർത്തും. എത്രത്തോളം ഞാൻ ഈ പ്രതിജ്ഞ പാലിച്ചു എന്നെനിക്കറിയില്ല. എന്റെ നിയത്ത് എപ്പോഴും ഇതായിരുന്നു, ഈ പ്രതിജ്ഞ അനുസരിച്ചായിരിക്കണം എന്റെ എല്ലാ പ്രവൃത്തിയും എന്ന് ജമാഅത്തിലെ ഓരോ വ്യക്തിയും, കൂടാതെ ഇനി വരാനുള്ളവരും സാക്ഷിയാണ് അദ്ദേഹം ഈ പ്രതിജ്ഞ പൂർണ്ണമായും നിറവേറ്റിയെന്നത്. ഞങ്ങൾക്കും വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാനുള്ള ശരിയായ മാർഗദർശനം നൽകി. അല്ലാഹു തആല നമുക്കും നമ്മുടെ പ്രതിജ്ഞ നിറവേറ്റാനുള്ള കഴിവ് നൽകുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ രണ്ട് ജനാസ നമസ്കരിപ്പിക്കും. ഒന്ന് ഇവിടെയുണ്ട്, വന്നിട്ടുണ്ടോ?
جنازہ حاضر جو ہے ہم کرنا وہاں سریا بیگم صاحبہ اہلیہ چودھری عبدالرحیم صاحب صاحب مرحوم آف ملتان کا ہے.
ഇവിടെ ഹാജരായ ജനാസ മർഹൂം ചൗധരി അബ്ദുറഹീം സാഹിബ് മുൽത്താനിന്റെ ഭാര്യയായ സുറയ്യ ബീഗം സാഹിബിയാണ്. അവർ മാഞ്ചസ്റ്ററിലായിരുന്നു. നവംബർ 11-നാണ് വഫാത്തായത്. 77 വയസ്സായിരുന്നു. രാജുവൻ നന്മയുള്ളവരും പരിശുദ്ധയും നമസ്കാരം നിലനിർത്തുന്നവരും സൽസ്വഭാവിയും ക്ഷമയുമുള്ള വനിതയായിരുന്നു. പരേത മൂസിയയാണ്. ആറ് ആൺമക്കളും നാല് പെൺമക്കളുമുണ്ട്. ഒരു മകൻ അബ്ദുൽ മുത്താൻ സാഹിബ് മാഞ്ചസ്റ്ററിലെ ജയ് മൻസാറിലെയാണ്. മകൾ മാഞ്ചസ്റ്ററിലെ ലജന സദറാണ്. ഇവരുടെ ജനാസ നമസ്കരിപ്പിക്കും ഇൻഷാല്ല. അള്ളാഹു താല ഇവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ മക്കൾക്ക് അവരുടെ നന്മകൾ നിലനിർത്താനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ഗായിബാണ്. അത് മുക്കറം മഹമ്മൂദ് അബ്ദുള്ള ഷുഗുത്തി സാഹിബിന്റാണ്. അദ്ദേഹം യമൻകാരനാണ്. ഷുഗുത്തി സാഹിബ് 2014 നവംബർ 9 ദീർഘമായ രോഗാവസ്ഥയ്ക്ക് ശേഷം വഫാത്തായി. ഇന്നല്ലാഹി റാജിഊൻ. അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് ജാമിഅ അഹമ്മദിയ റബ്വയിൽ പഠിക്കാൻ അയച്ചതാണ്. അവിടെ നിന്ന് മൗലവി ഫാസിൽ പാസായി. മുക്കറം ഗുലാം അഹമ്മദ് സാഹിബ് മുബല്ലിഗ് സിൽസിലയ്ക്ക് ശേഷം യമനിൽ മുബല്ലിഗായി. യമനിൽ മെയ് 24 1934 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുല്ല മുഹമ്മദ് ഇസ്മാൻ ഷുഗുത്തി സാഹിബ് ആദ്യ യമനി അഹമ്മദിയായിരുന്നു. അദ്ദേഹം മുബല്ലിഗ് സിൽസില മുക്കറം ഗുലാം അഹമ്മദ് സാഹിബിലൂടെയാണ് ബയ്യത്ത് ചെയ്തത്. പരേതന്റെ പിതാവ് ജൂൺ 1952 അദ്ദേഹത്തെ ജാമിഅ അഹമ്മദിയിലെ റബ്വയിൽ പഠിക്കാൻ അയച്ചതാണ്. പരേതൻ അവിടെ മൗലവി ഫാസിൽ പരീക്ഷ പാസായി. ഈ പരീക്ഷ പാസായ ആദ്യത്തെ പരദേശിയുമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഷാഹിദ് പരീക്ഷയും പാസായി. 1960 മുബല്ലിഗായി യമനിൽ തിരിച്ചുപോയി. തിരിച്ചു വരുന്നതിന് മുമ്പ് റബ്വയിൽ നിന്ന് കല്യാണം കഴിച്ച ശേഷം വരൂ എന്ന് പിതാവ് ഉപദേശിച്ചു. അങ്ങനെ തെഹ്രീക്ക് ജദീദ് ഇദ്ദേഹത്തിന്റെ വിവാഹം സയ്യിദ് ബഷീർ അഹമ്മദ് സാഹിബിന്റെ മകൾ മൊഹ്തറമ നസീറ സാഹിബുമായി നടന്നു. ഇവർ ഡോക്ടർ അബ്ദുൽ സത്താർ ഷാ സാഹിബിന്റെ കുടുംബത്തിലുള്ള ആളാണ്. പരേതനെ കുറിച്ച് ഭാര്യ വീട്ടുകാർ പറയുന്നു, ജാമിയയിലെ വിദ്യാർത്ഥികൾ പറയാറുണ്ടായിരുന്നു അവർ ഫജർ നമസ്കാരം തഹരീക്കെ ജദീദിന്റെ ക്വാർട്ടറിലുള്ള മസ്ജിദ് മഹ്മൂദിലാണ് നമസ്കരിക്കാറുണ്ടായിരുന്നത്. ഷഗുത്തി സാഹിബ് മസ്ജിദ് മുബാറക്കിലാണ് നമസ്കരിച്ചിരുന്നത്. ശേഷം സാഹിബ്ജാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബുമായി ചേർന്ന് നടക്കാൻ പോകുമായിരുന്നു. അവരുടെ കൂട്ടുകാരിൽ ഉസ്മാൻ ചുനി സാഹിബ്, വഹാബ് ആദം സാഹിബ് എന്നിവരുണ്ട്. അക്കാലത്തെ ജാമ്യ വിദ്യാർത്ഥികളാണ് അവർ. പരേതൻ 1970 വരെ യമൻ മുബല്ലിഗായി പ്രവർത്തിച്ചു. എന്നാൽ യമൻ ഭരണകൂടം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതനായപ്പോൾ യമനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നു. അവർ എല്ലാവിധ മതപരിപാടികളും തബ്ലീഗും തടസ്സപ്പെടുത്തി. ഇക്കാരണത്താൽ ജമാഅത്ത് എല്ലാത്തരം തബ്ലീഗ് പ്രവർത്തനങ്ങളും ഉപദേശിക്കാനായി അദ്ദേഹത്തെ ഉപദേശിച്ചു. ശേഷം ജമാഅത്തിന്റെ നേതൃത്വത്തിലും ധനപരമായ കാര്യങ്ങളും അദ്ദേഹം നോക്കി നടത്തി. ജുമായും ഈദ് നമസ്കാരവും ആരൻ യൂണിവേഴ്സിറ്റിയുടെ പള്ളിയിലാണ് നമസ്കരിച്ചിരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഈ പള്ളി ഒരു അഹമ്മദിയുടെ സ്വത്തായിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പള്ളി തിരിച്ചു നൽകാൻ പറഞ്ഞു. അങ്ങനെ പള്ളി അഹമ്മദികളല്ലാത്ത കുടുംബത്തിന് നൽകി. ഷബൂത്തി സാഹിബ് തന്റെ വീട് പള്ളിക്കായി സമർപ്പിച്ചു. പിന്നീട് അവിടെ നമസ്കാരങ്ങൾ നടന്നു. ജമാഅത്തിൽ നിന്ന് അതിനുശേഷം ചിലവൊന്നും എടുത്തിരുന്നില്ല. ജമാഅത്തിന്റെ എല്ലാ ആവശ്യവും സ്വയം വഹിച്ചിരുന്നു. ജമാഅത്തിന്റെ ബജറ്റിൽ നിന്നും ഒന്നും എടുത്തിരുന്നില്ല. ചന്ത മുഴുവൻ ഒന്നും കട്ട് ചെയ്യാതെ മർക്കസിലേക്ക് അയക്കുമായിരുന്നു. റബ്ബയിൽ ആദ്യകാല മുബല്ലിഗുമാർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന പ്ലോട്ട് അത് അദ്ദേഹം ജമാഅത്ത് നൽകുകയുണ്ടായി. വഹാബ് ആദം സാഹിബിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ജമാഅത്തിന് വേണ്ടി ആ പ്ലോട്ട് നൽകിയിരുന്നു. പരേതൻ തന്റെ മക്കളിൽ ഖിലാഫത്തിനോടും ജമാഅത്തിനോടും സ്നേഹം വളർത്തി. വളരെ സ്നേഹമുള്ള ആളാണ്. ഒരിക്കൽ ഇവിടെ വന്നിരുന്നു, എന്നെ കണ്ടു. അഹമ്മദികളും അഹമ്മദികളുമായ എല്ലാ ബന്ധുക്കളോടും കാരുണ്യം കാണിക്കുന്ന ആളായിരുന്നു. അവരെ ചെന്ന് കാണുകയും ബന്ധം നിലനിർത്തുകയും ചെയ്തിരുന്നു. സംതൃപ്ത കുടുംബങ്ങളിൽ സയ്യിദ നസീർ ഷാ സാഹിബിനെ കൂടാതെ 5 ആൺമക്കളും 12 പേരമക്കളും ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ആൺമക്കൾ കാനഡയിലാണ്. നാസർ അഹമ്മദ് സാഹിബ് ഇവിടെ യുകെയിലാണ്. അള്ളാഹു മർഹൂമിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ മക്കൾക്കും ഇവരുടെ ചുവടുകൾ അനുസരിച്ച് നടക്കാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ.
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله